യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ ലിയോ ടോൾസ്റ്റോയ് എഴുതുന്നുണ്ട്, ഇഫ് എവ്രി വൺ ഫോട്ട് ഫോർ ദെയർ ഓൺ കൺവിക്ഷൻസ് ദർ വുഡ് ബി നോ വോർ. അവനവന്റെ ശിക്ഷാവിധികൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് എങ്കിൽ യുദ്ധം തന്നെ ഉണ്ടാവില്ല എന്ന്. സമാധാനം അധികാരമാണെന്നും സമാധാനം പുരോഗതിയാണെന്നും സമാധാനം പുതിയ അവസരങ്ങളാണ് എന്നും അറിയാത്തവരല്ല മനുഷ്യവർഗം. എന്നിട്ട് പോലും രണ്ടു വ്യക്തികൾ തമ്മിൽ, രണ്ടു രാഷ്ട്രങ്ങൾ തമ്മിൽ, രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ പോലും സമാധാനരഹിതമായ അന്തരീക്ഷം നിലനിൽക്കാറുണ്ട്. അതൊഴിവാക്കിയാലേ മുന്നോട്ടുള്ള പോക്ക് സുഗമമാകൂ എന്ന് തിരിച്ചറിയുന്നിടത്താണ് പുതിയ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനൊരു ചരിത്ര നിമിഷമായിരുന്നു അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായ വൈറ്റ് ഹൌസിലെ സൌത്ത് ലോണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ രണ്ടു പ്രധാന അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള സൌഹൃദ കരാർ ഒപ്പിടൽ വഴി സംഭവിച്ചത്. സമാധാനമാണ് സംഘർഷത്തിനെതിരെ മനുഷ്യകുലത്തിന് പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം എന്ന തിരിച്ചറിവ് പ്രധാനമാണ്. 200-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ സമാധാനത്തോടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന UAE സഹിഷ്ണുതയ്ക്ക് എക്കാലവും പേരുകേട്ട രാഷ്ട്രമാണ്. അതുകൊണ്ടുതന്നെ ഇസ്രയേലുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യമെന്ന ഖ്യാതിയിലേക്ക് എത്തുമ്പോൾ അഭിമാനിക്കാൻ ഏറെയുണ്ട്.
Let me start by conveying the best regards of the UAE people and the leadership, and especially of Sheikh Mohammed bin Zayed, to you, Mr. President, and everyone gathered here today. I'll continue my speech in Arabic, and I'm sure there will be translation to that. أقف اليوم أمد يد سلام وأستقبل يد سلام نقول في ديننا الإسلامي اللهم أنت السلام ومنك السلام فالبحث عن السلم مبدأ أصيل.
ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള തുറന്ന സമീപനവും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ ഊർജം പകരുമെന്ന് സാക്ഷ്യപ്പെടുത്തൽ.
Distinguished guests, this week is Rosh Hashanah, the Jewish New Year. And what a blessing we bring to this new year. A blessing of friendship, a blessing of hope, a blessing of peace. Thank you.
ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്.
Israel, the United Arab Emirates and Bahrain will establish embassies, exchange ambassadors and begin the cooperative and work together so strongly to cooperate as partners across the broad range of sectors, from tourism to trade and healthcare to security. They're going to work together. They are friends. The Abraham Accords also opened the door for Muslims around the world to visit the historic sites in Israel and to peacefully pray at Al-Aqsa Mosque in Jerusalem, the third holiest site in Islam.
ചരിത്ര മുഹൂർത്തം. ഒരുപക്ഷെ ദശാബ്ദങ്ങൾ നീണ്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള വഴി തുറന്നുകിടക്കുന്നു.
Together these agreements will serve as the foundation for a comprehensive peace across the entire region, something which nobody thought was possible, certainly not in this day and age, maybe in many decades from now, but one founded on shared interests, mutual respect and friendship. To our honored guests from Israel, the United Arab Emirates and Bahrain, congratulations on this outstanding.
ഇസ്രായേലുമായി സമാധാന കരാറിൽ ഒപ്പിടുന്ന ആദ്യത്തെ അറബ് രാജ്യം ഈജിപ്റ്റാണ്, 1979-ൽ. രണ്ടാമത്തെ രാജ്യമായ ജോർദാൻ 1994-ൽ കരാറിൽ ഒപ്പുവച്ചു. UAE മൂന്നാമത്തെ അറബ് രാജ്യമാണ്. അതായത് ജോർദനും ഇസ്രയേലും തമ്മിലുള്ള കരാറിന് ശേഷം 25 വർഷങ്ങളുടെ സമാധാന ശ്രമങ്ങളിലൂടെയുള്ള കരാർ. ഈ കരാർ അബ്രഹാം അക്കോർഡ് അല്ലെങ്കിൽ അബ്രഹാം ഒത്തുതീർപ്പെന്ന് വിളിക്കപ്പെടും. അബ്രഹാം യഹൂദന്മാരും ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യാനികളും ഒരുപോലെ പിതാവായി കാണുന്ന വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഗോത്രപിതാവ്. കരാറനുസരിച്ച് UAE ഇസ്രയേലുമായി രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിക്കും. ഇസ്രയേൽ അതിനു പകരമായി ഇപ്പോൾ പലസ്തീന്റെ ഭാഗമായ ഇസ്രയേലരുടെ കുടിയേറ്റ പ്രദേശമായ വെസ്റ്റ് ബാങ്ക് പ്രദേശം പിടിച്ചെടുക്കാനുള്ള പദ്ധതി നിർത്തിവയ്ക്കും. എന്താണ് സമാധാനം എന്നത് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കണം. രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കങ്ങളും മറ്റും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സമാധാനം കിട്ടാൻ അയൽക്കാരന്റെ ഭൂമി കയ്യേറുകയാണോ അതോ സമാധാനത്തിനായി സമാധാനമാണോ വേണ്ടത് എന്നാലോചിക്കേണ്ട സമയം. സമാധാനവും പുരോഗതിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തികളെ സംബന്ധിച്ചും രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ഇത് വളരെ ശരിയാണ്. വ്യക്തിക്ക് തന്റെ കഴിവുകളെ സമഗ്രമായി വികസിപ്പിച്ച് പക്വതയിലെത്താതെ സമാധാനം ആസ്വദിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രത്തിന് അതിന്റെ വിഭവശേഷിയും മനുഷ്യശേഷിയും വർദ്ധിപ്പിച്ച് ഉപയോഗിക്കാതെ ക്ഷേമരാഷ്ട്രമാകാനോ സമാധാനത്തിലെത്താനോ സാധിക്കുന്നില്ല. സമാധാനം ഇവിടെയാണ് തുടങ്ങുന്നത്, അതിനുള്ള അവസരം. ആർത്തിയോ പകയോ ഇല്ലാതെ സമാധാനത്തിനായി സമാധാനം.